ശരി. അപ്പോൾ പല ആളുകളും ഇങ്ങനെ പല ആശങ്കകളും പങ്കുവെക്കുകയാണ്, അമേരിക്ക ഇറാൻ യുദ്ധമുണ്ടാവുമോ, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ എങ്ങനെ പ്രവാസികളെ എങ്ങനെ അതൊക്കെ എങ്ങനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പലരും പല കഥകളും പറയുന്നുണ്ട്. അപ്പോൾ അഴകി രാവണനിൽ പറഞ്ഞ പോലെ ഇനി ഞാനൊരു കഥ പറയാം. ശരി. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. 1979 ഷാ ഭരണകൂടം, പിന്നെ ഖൊമൈനി, പിന്നെ ഇറാൻ എംബസി, ഇറാനിലെ US എംബസി അറ്റാക്ക് ചെയ്യുന്നു, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് ശേഷം പറയുകയാണെങ്കിൽ ഏകദേശം അതിന് ശേഷം ഇറാൻ്റെ ഭരണകൂടം മാറിയിട്ടില്ല. പക്ഷേ അമേരിക്കയിൽ പ്രസിഡൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഭരണം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ മാത്രം കാര്യം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിനെത്തിയതിന് ശേഷം ഉള്ള കാര്യങ്ങൾ, കാരണം ഇപ്പം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ട്രംപ് ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയുടെ പൈസ വെറുതെ അമേരിക്കയുടെ സൈനികർ, അത് സൈനികർ അമേരിക്കയ്ക്ക് പുറത്തുള്ള സൈനിക നീക്കങ്ങളിൽ വെറുതെ പൈസ ചിലവാക്കി അമേരിക്ക ശുഷ്കമായി പോകുന്നു, ദരിദ്രമായി പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ US സൈന്യം പിൻവലിക്കുകയാണ്. ഉത്തര കൊറിയയുമായിട്ടൊക്കെ സമാധാനമാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താ, പൈസ വെറുതെ നഷ്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു പോളിസിയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അതൊക്കെ പല അതിനുശേഷം പല ആളുകളും പല അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഒരാൾ അങ്ങോട്ട് ഞാൻ ഇസ്രായേലിനെ തീർക്കുന്നു ഇറാൻ പറയുന്നു, അമേരിക്ക അത് പറ്റില്ല എന്ന് പറയുന്നു, അങ്ങനെ ബഡായികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ കാര്യമായൊരു നീക്കമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് പിന്നെ ഇറാൻ്റെ ഭരണകൂടം മാറാത്തത് കൊണ്ട് തന്നെ, അമേരിക്കയുടെ ഭരണകൂടം മാറിയത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 വർഷത്തെ കാര്യങ്ങളാണ് ട്രംപിന് നിയന്ത്രിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവിച്ചത് ഈ US എംബസി എന്ന് പറഞ്ഞ സാധനം വളരെയധികം സെക്യൂരിറ്റി കൊണ്ട് വളരെയധികം അതൊരു കുപ്രസിദ്ധി ആർജിച്ചൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ആർക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല, അമേരിക്കൻ സൈനികർ അതിന് സുരക്ഷ നൽകുന്നു. അപ്പോൾ വളരെയധികം സുരക്ഷയുള്ളൊരു സംഭവമാണ് ഇത് US എംബസി. അപ്പോൾ ഇറാഖിലെ US എംബസി തന്നെ വളരെ വലിയൊരു സംഭവമാണെന്നാണ് നമ്മളിപ്പം സെർച്ച് ചെയ്താലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് യാതൊരു പ്രകോപനവും കൂടാണ്ട് ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അതിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നു. റോക്കറ്റ് ആക്രമണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ശക്തമായൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമല്ല, ഒരു ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ബാക്കപ്പ് ഇല്ലാണ്ട് റോക്കറ്റ് ആക്രമണം നടത്താൻ പറ്റുമോ? അല്ലെ, ട്രെയിനിങ് ഉള്ള ആൾ വേണ്ടേ? വെറുതെ കപ്പിയോ പിന്നെ കുപ്പിയോ അല്ലെങ്കിൽ വെൽച്ചെറിയുന്ന പോലെയാ? അല്ല, അവിടെ അമേരിക്കൻ സൈനികരെ വധിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ചെയ്യേണ്ട കാര്യം? ഒരു പ്രകോപനം ഇല്ലാണ്ട് ഇറാൻ്റെ ഭാഗത്തുള്ള വലിയൊരു പ്രകോപനമായിട്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് പകരമായിട്ട് അമേരിക്ക തിരിച്ചടിച്ചു. അത് കൂടാണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സുലൈമാനി എന്ന് പറഞ്ഞ സൈനിക കമാൻഡർ എന്ന് വെച്ചാൽ വലിയൊരു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ അമിത്ഷായോളം വരുന്നതെന്ന് നമുക്ക് വേണ്ട മനസ്സിലാക്കാം, അത്രയും വരുന്ന രണ്ടാമൻ, ഭരണകൂടത്തിലെ രണ്ടാമൻ എന്തിനാണ് ഇറാഖിൽ ഒളിച്ചു പോയത്? എന്തോ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനല്ലേ മൂപ്പര് പോയത്? അപ്പോൾ ഇതെങ്ങനെ അമേരിക്കക്ക് മനസ്സിലായി? അമേരിക്കക്ക് എന്തോ രീതിയിലത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്, ട്രംപ് എന്ത് ചെയ്ത്, പോയാൽ പോട്ടും, അതായത് ട്രംപിന് ഇതിൽ താല്പര്യമുണ്ട്, കാരണം ഇമ്പീച്ച്മെൻറ്റ് ഒക്കെ വന്നിട്ട് മൂപ്പർക്കൊരു ഇമേജ് ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് ഇമേജ് ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഉപയോഗം പിന്നെ ഒരു ഉപാധിയാക്കി മാറ്റി എന്നുള്ളതെന്നൊരു വാദത്തെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മൂപ്പർ ചെയ്യില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, മൂപ്പർ ഈ സുലൈമാനിയെ വധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ തുടങ്ങി വെച്ചതാരാ? ഇറാൻ. കാരണം ഇറാനിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അമേരിക്കൻ മനസാക്ഷിയെയും ലോക മനസാക്ഷിയെയും അമേരിക്ക പറഞ്ഞ് നിൽക്കാൻ പറ്റിയത് ഞങ്ങളെയാണ് ആദ്യമായിട്ട് ആക്രമിച്ചത്, ഞങ്ങളുടെ എംബസിയാണ് ആദ്യമായിട്ട് ആക്രമിച്ചത്, ഞങ്ങളുടെ എംബസി ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു, പിന്നെ കൂടാണ്ട് ഈ സുലൈമാനിയെ ഞങ്ങൾ ടെഹ്റാനിൽ വെച്ചല്ല വധിച്ചത്, അദ്ദേഹം ഇറാൻ്റെ പിന്നെ മണ്ണിൽ വെച്ചല്ല പിന്നെ വധിക്കപ്പെട്ടത്, അദ്ദേഹം ഇറാഖിൽ വെച്ചാണ് വധിക്കപ്പെട്ടത്. എന്തിനാണ് അത് ഇറാഖിൽ വരേണ്ട കാര്യം? അദ്ദേഹങ്ങൾക്ക് അത് സ്വാഭാവികമായ ചോദ്യമല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, ജപ്പാൻ പ്രധാനമന്ത്രി ശ്രീലങ്കയിൽ വന്നിട്ട് എന്തെങ്കിലും കൂത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ശ്രീലങ്കയിൽ വെച്ച് അതിനെ വധിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാനെതിരെ ഒരു ആക്രമണമെന്ന് പറയാൻ പറ്റുമോ? അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അവിടെ ഒരു പ്രശ്നമില്ലേ? അവിടെ ഒരു ധാർമ്മിക പ്രശ്നമില്ലേ? പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ US എംബസി എന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തമായ ഒരു സാധനത്തിനെ എതിർക്കേണ്ടെങ്കിൽ അത്രയും ശക്തമായ ഗ്രൂപ്പ് അപ്പുറത്തുണ്ടാവണം. അപ്പം ട്രംപ് ലോക മനസാക്ഷിയെയും അമേരിക്കൻ ജനതയെയും എങ്ങനെയാണ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഞങ്ങളെ അമേരിക്കൻ സൈനികരെ ഓൾറെഡി ആക്രമിച്ചു, കൂടാണ്ട് ഇനിയും ആക്രമിക്കാനാണ് അദ്ദേഹം ബാഗ്ദാദിലെത്തിയത്, അതിന് നേതൃത്വം കൊടുക്കാനാണ്, അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്യാനാണ് ബാഗ്ദാദിലെത്തിയത്, ഒളിച്ചെത്തിയത്, രാത്രി എത്തിയത്, രാത്രിയാണ് അദ്ദേഹം മരണം പിന്നെ വധിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് പിന്നെ ലോക മനസാക്ഷിനെ അല്ലെങ്കിൽ അമേരിക്കൻ മനസാക്ഷിനെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്ന വിജയിച്ചോ ട്രംപ് വിജയിച്ചു കൂടാണ്ടായില്ല അമേരിക്ക പിന്നെ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിലും ലണ്ടനിലും ചെറിയ കുത്തിത്തിരിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഥകളൊക്കെ നമുക്കറിയാം, അതിൻ്റെ ഒരു വെർഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും. അപ്പോൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു യുദ്ധത്തിൻ്റെ ചാൻസ് പൂർണ്ണമായും തള്ളിക്കളയാണ് ഞാൻ. കാരണം യുദ്ധം ഇപ്പം യുദ്ധം പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ഇപ്പം ഇറാന് വലിയ ദോഷമൊന്നുമില്ല. ഇപ്പോൾ ആർക്കെതിരെ പ്രഖ്യാപിക്കാതെ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ചൂടെ? പക്ഷേ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും? അത് പിന്നെ രാജ്യത്തിനെ ഒറ്റപ്പെടുത്തുന്നതിൽ ഒറ്റപ്പെട്ടു പോകുന്നതിലേക്ക് നയിക്കുമോ? അതൊക്കെയാണ് അവിടുത്തെ ചോദ്യം. എന്തെങ്കിലും കാരണമില്ലാണ്ട് വെറുതെ കയറി യുദ്ധമാക്കാൻ പഴയ കാലമൊന്നുമില്ല. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇതാക്കും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഇറാന് ബുദ്ധിയുള്ളൊരു നേതൃത്വമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ലോകമനസാക്ഷിയെ അല്ലെ യു എന്നെ പിന്നെ അതിനെ അതിൻ്റെ പിന്തുണ നേടിക്കൊണ്ട് ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ ഇറാന് ഇന്നത്തെ അവസ്ഥയിൽ ഈ ഒരു കാരണം കൊണ്ട് സുലൈമാനി വധം പറഞ്ഞുകൊണ്ട് പറ്റില്ല. ഇത് ഏറ്റവും നന്നായി അറിയുന്നത് ട്രംപിനാണ്. അതുകൊണ്ടാണ് ട്രംപ് വളരെയധികം ധൈര്യത്തോടെ ഈ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ പറയുന്നു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യുദ്ധത്തിൻ്റെ ചാൻസിന് ഞാൻ ഒരു 0.5 to 1% മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇനി അതിൽ തന്നെ പിന്നെ ഒരു ഒരു ആണവ യുദ്ധം അതിനേക്കാളും ചാൻസ് കുറവാണ്. പക്ഷേ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആണവം ആയുധങ്ങൾ ചെറിയ രീതിയിൽ പ്രയോഗിക്കുന്നതിൽ പ്രയോഗിക്കപ്പെടാം എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഇനി അഥവാ യുദ്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യുദ്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, എണ്ണ വില കൂടാം, പ്രവാസികളെ കാര്യമായിട്ട് ബാധിക്കാം, അമേരിക്കയിലേക്കുള്ള ആ പശ്ചിമേഷ്യ മൊത്തം ഒരു സമാധാനം ഇല്ലാണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പിന്നെ എണ്ണ കപ്പലുകൾക്ക് പ്രശ്നം ഉണ്ടാവും. ഒരു വലിയൊരു സാമ്പത്തിക നഷ്ടമായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാകുക. എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. സാധനങ്ങൾക്ക് അരിതൊട്ട് പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന സാധനത്തിനൊക്കെ വില കൂടും. അതുകൊണ്ട് നേരത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു 10 kilo അരിയൊക്കെ നിങ്ങൾ സ്റ്റോക്ക് ആയിക്കോളി, അത് ഞാൻ പറയാം. അതല്ല എങ്കിൽ അത് എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ ഇന്ത്യ ഇറാൻ റിലേഷനെ എങ്ങനെ ബാധിക്കാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പറഞ്ഞു വരുമ്പോൾ ഇന്ത്യൻ്റെ വലിയൊരു സുഹൃത്താണ്, അത് വെച്ചാൽ വെറും സുഹൃത്തല്ല, ദീർഘകാല സുഹൃത്താണ് ഇറാൻ. എന്ന് വെച്ചാൽ ഇറാനും ഇന്ത്യയും തമ്മിൽ വളരെയധികം ശക്തമായ ബന്ധമുണ്ട്. ഇറാനാണ് ഇസ്രയേലിൻ്റെ പിന്നെ ഡിപ്ലോമാറ്റിനെ ഡൽഹിയിൽ വെച്ച് ആക്രമിച്ചതിന് പിന്നിലെന്ന് മനസ്സിലായിട്ട് പോലും, അതാണ് എൻ്റെ പോയിന്റ്, മനസ്സിലായിട്ട് പോലും ഇറാനെ പരസ്യമായി കുറ്റപ്പെടുത്താനോ ഒന്നും ചെയ്യാൻ ഇന്ത്യ തയ്യാറായില്ല. മാത്രമല്ല അമേരിക്കയുടെ ദിക്കത്ത് എന്ന് വെച്ചാൽ, അമേരിക്കയുടെ ശാസനം ഉണ്ടായിട്ട് പോലും ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തണമെന്നുള്ള അന്ത്യശാസനം ട്രംപ് കൊടുത്തിട്ട് പോലും ഇന്ത്യ പൂർണ്ണമായും നിർത്തിയിട്ടില്ല. ഐ റിപ്പീറ്റ്, പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോഴും ഇന്ത്യ അത് കുറഞ്ഞിട്ടുണ്ട്, അത് സത്യം തന്നെ. പക്ഷേ അത് വളരെ നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പം വലിയ ദീർഘകാലമായിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പം പശ്ചിമേഷ്യത്തിൻ്റെ മറ്റാൾക്കാർ അത്ര വലിയ പിന്നെ സുഖകരമായ അവസ്ഥയിലൊന്നുമുള്ളത്. അപ്പോൾ ഇന്ത്യ ഇറാനെ സഹായിക്കണ്ടേ? സഹായിക്കണം. അമേരിക്കയായിട്ട് ഇപ്പം പിന്നെ ഇപ്പം മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ചും കൂടി ബന്ധം, മൻമോഹൻ സിംഗിനുള്ള പോലെ തന്നെ ആണവ കരാറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആണവ കരാർ, ഇന്ത്യ US കരാറൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ബന്ധം കൂടുകയാണ്, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ അമേരിക്കനെ നമ്പാൻ പറ്റുമോ? അയ്യോ, അത് പറ്റുകയില്ല. അപ്പോൾ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് സത്യം പറഞ്ഞാൽ ഇറാനെ നമുക്ക് ഉപദേശിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറാനെ നമുക്ക് ഉപദേശിക്കാം. സുലൈമാനി ഇല്ലേ, സുലൈമാനി വലിയൊരു ആൾ തന്നെ സമ്മതിച്ചു. അദ്ദേഹത്തിന് വലിയൊരു രക്തസാക്ഷി പരിവേഷമുണ്ട്. അദ്ദേഹത്തിനൊരു ഒരു ചെറിയൊരു ഒരു ഒരു രക്തസാക്ഷി പരിവേഷം കൊടുക്കാൻ ഇന്ത്യൻ ജനത തയ്യാറാണ്. ഇന്ത്യൻ ജനത ഇറാൻ ജനതയുടെ കൂടെയാണ്. ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോകണമെന്ന് ഒരിക്കലും ഇറാനെ നിർബന്ധിക്കാൻ ഇന്ത്യക്ക്, ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ ജനതയ്ക്ക് ആവില്ല. കാരണം അത് രണ്ടാൾക്കും പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ പണ്ടാരും പറഞ്ഞ പോലെ ഇന്ത്യയിലത്തെ മഹീന്ദ്ര ജീപ്പൊക്കെ സുന്ദരമായിട്ട് പോകുന്ന സ്ഥലമാണ് ടെഹ്റാനൊക്കെ. ടെഹ്റാനിലെ വീതികളിലൂടെയൊക്കെ മഹീന്ദ്ര, മാരുതി കാർ ഇതൊക്കെ പോകുന്നൊക്കെയാണ് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ പോയിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇത്രയും നല്ലൊരു സുഹൃത്തിനെ നമുക്ക് കളയാൻ പറ്റുമോ? ഒരിക്കലും കളയാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ ടെഹ്റാനിലേക്ക് ഉടനടി വിദേശകാര്യമന്ത്രിയൊക്കെ അയക്കുക, എന്നിട്ട് അദ്ദേഹത്തിനൊക്കെ ഒരു പിന്നെ ഒരു സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് പക്ഷേങ്കിൽ പറയുക, നിങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾ നമ്മളൊരു റീജിയണൽ സ്റ്റെബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇത്തരം കുത്തിത്തിരിപ്പുകളൊക്കെ നിർത്തിക്കളാ, എന്നിട്ട് ഒഴിവാക്കുക. കാരണം ഇറാൻ സ്ഥിരമായിട്ട് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഒരു വെറും ഇറിറ്റേഷൻ, എന്തിനാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു രാജ്യം അവിടുന്ന് അവർ എന്താ ഉണ്ടാക്കുന്നത്? ഒരെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ചെറിയൊരു രാജാട് നിന്നോട്ടെ, അതിനെ നിങ്ങൾ ഇല്ലാണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുക? അത് ഓരോ അത് മാത്രമല്ല, ഇപ്പോൾ സൗദിയോട്ട് പോലും ഇസ്രായേലിന് ഇപ്പോൾ നല്ല ബന്ധം വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് രണ്ടാക്കും പോകണോ, നമുക്ക് രണ്ട് സൈഡും പോകണോ, നമുക്ക് ഇറാനും പോകണോ ഇസ്രായേലും പോകണോ? അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ രണ്ടാൾ ഇപ്പോൾ അന്നേരം ഒരു പിന്നെ അമ്മ രണ്ട് പിള്ളേർ അടികൂടുമ്പോൾ എന്താ പറയുക, അമ്മക്ക് രണ്ട് പിള്ളേരും വേണ്ടേ? അപ്പോൾ രണ്ടാളെ ഒന്ന് രമ്യതയിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇറാനും പിന്നെ അമേരിക്കേൻ്റെയും സുഹൃത്തായ നമുക്ക് രണ്ടിനും ഒരു എന്താ പറയുക ഒരു ഒരു രമ്യതയിൽ എത്തിക്കാൻ ഇന്ത്യക്ക് പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് കൂടാണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യനെ എങ്ങനെ ബാധിക്കാന്നല്ലേ. അപ്പോൾ എണ്ണവില കൂടുന്നൊക്കെ ആർക്കും അറിയാം. അപ്പോൾ അതിൽ തന്നെ ചോദ്യം വെച്ചാൽ ഇറാന് അമേരിക്കയെ ആക്രമിക്കാൻ സാധ്യമാണോ? ശരിക്കും പറഞ്ഞാൽ ഇറാന് ഭൂമിശാസ്ത്രപരമായി വളരെയധികം ദൂരെയാണ് അമേരിക്ക ഉള്ളത്. അപ്പോൾ ഇറാൻ്റെ ഒരു മിസൈൽ ഈട് നാളത്തം വരെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആരെങ്കിലും എഴുതി പിടിവെച്ചിടും. പക്ഷേ അമേരിക്ക അത് ഇങ്ങോട്ട് ചെയ്യാം. അമേരിക്കയ്ക്ക് കാരണം വെച്ചാൽ അമേരിക്കൻ സൈനിക ബേസുകൾ ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട്. അമേരിക്കൻ യുദ്ധവിമാന വലിയ കപ്പലുകൾ ഇറാൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു അറ്റാക്ക് വേണമെങ്കിൽ ഇറാന് സത്യം പറഞ്ഞാൽ കൂടുതൽ നഷ്ടം ഉണ്ടാകുക. കാരണം ഇറാന് സത്യം പറഞ്ഞാൽ ചുറ്റപ്പെട്ടിരിക്കുക. നമ്മുടെ സൗദിയൊക്കെ സ്ഥലം കൊടുക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ശക്തമായ സമ്മർദ്ദം വന്നാൽ സൗദി പെടും. കാരണം ഈ ഖഷോഗിൻ്റെ വധത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ സൗദി ഇപ്പം അടങ്ങിയിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നഷ്ടം ആയിരിക്കാണ് ഇറാനാണ്. അപ്പം ഇറാൻ്റെ എണ്ണ ഇത് ഇറക്കുമതി നമ്മൾ കുറച്ച് കുറച്ച് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും ബാധിക്കും. ഇനി അഥവാ ഇനി ലാസ്റ്റ് സപ്പോസ് ഒരു എന്താ പറയുക ഒരു ഇതിൻ്റെ ലാസ്റ്റ് എന്താ പറയുക അങ്ങനത്തെ ഒരു ക്വസ്റ്റിൽ അഥവാ ഈ ആണവ ആക്രമണം ഇറാനിലുണ്ടായാൽ, കാരണം അമേരിക്കയിലുണ്ടായാൽ അമേരിക്ക ഇറാൻ എന്ത് ചെയ്താലും നമുക്ക് ബന്ധമില്ല, കാരണം ഈ ഭൂമിൻ്റെ അപ്പുറത്തെ സ്ഥലത്താണുള്ളത്, ഇന്ത്യൻ്റെ അപ്പുറത്തെ സ്ഥലത്താണ് അമേരിക്ക. ഇനി ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ടെഹ്റാനൊക്കെ ഒരു ടെഹ്റാൻ ഒരു സമുദ്രത്തിനടുത്തുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അത് അവിടെ ഒരു വല്ല ബോംബ് വീണ്ടിരുന്നു, അത് അടുത്ത കൂട്ടർ തന്നെ നോക്കിക്കോളും. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ടെഹ്റാൻ ഒന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിനെ സൂം ചെയ്യും, സൂമിനും സൂം ഔട്ടും ആക്കിയിട്ട് നിങ്ങൾ നോക്കുക. അത് കൂടാണ്ട് ചാബഹാർ എന്ന് പറഞ്ഞ പോർട്ടും ഗ്വാദർ പോർട്ടും നിങ്ങൾ നോക്കുക. ചാബഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നെ കൂടെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർട്ടാണ് ഈ ചാബഹാർ. അപ്പോൾ ചാബഹാറിലൊരു അറ്റാക്ക് വരികയാണെങ്കിൽ, അമേരിക്കൻ അറ്റാക്ക് വരികയാണെങ്കിൽ ആ പോർട്ടാണല്ലോ സാധാരണ ആക്രമിക്കാൻ എളുപ്പം, കാരണം അമേരിക്കൻ യുദ്ധ കപ്പലുകളിൽ നിന്ന് ഒരു മിസൈലിന് അങ്ങോട്ട് പോയി വിടാം. അപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യനെ ബാധിക്കും. അത് ഇന്ത്യനെ ബാധിക്കുന്നത് കൂടാണ്ട് അവിടെ നിന്ന് ഇപ്പം ഈ ആണവ മാലിന്യങ്ങൾ കടൽ വഴി ഇന്ത്യൻ തീരത്തേക്ക്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബോംബെ, കർണാടക, അങ്ങനെ കേരളം ആ ഭാഗത്ത് ഒരു ആണവ മാലിന്യങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ അതിൻ്റെ അടുത്തുള്ള പാകിസ്ഥാനായിരിക്കും ആദ്യം വരിക. പിന്നെ ഗൾഫ് രാജ്യങ്ങൾ, UAE, പിന്നെ ബഹ്റിൻ, ഇവർക്കൊക്കെ പ്രശ്നമുണ്ടാവും ഒരു ആണവം. അതിപ്പോൾ നിങ്ങൾ ചോദിക്കണം എന്ത് പിന്നെ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ആണവ വികിരണങ്ങൾ കരമാർഗ്ഗം എത്താനുള്ള ചാൻസ് നമ്മൾ കാണുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെഹ്റാനും ചാബഹാറും ഒന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ലൊക്കേഷൻ മനസ്സിലാവും. അതാണ് അതിൻ്റെ പോയിൻറ്റ്. അപ്പം എന്നാൽ ശരി.